ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി നെതർലാൻഡ്സിലെത്തി. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബറൈൻസൺ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ മോദി നെതർലാൻഡ്സിലെത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
സന്ദർശനവേളയിൽ ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കും. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. നെതർലാൻഡ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോതൻബർഗിലേക്ക് പോകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ 4-ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 3-ാമത് ഇൻഡോ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്ററലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. UAEയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. വിദേശയാത്രകൾക്ക് സെസ് നികുതി സർചാർജ് എന്നിവ ചുമത്തുന്നത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ട് നിരസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രകൾക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ലളിതമാക്കുക തുടങ്ങിയവയ്ക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള കരാറുകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു. അതിനിടെ ചൈനാ സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും പ്രധാന വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി US പ്രസിഡന്റ് അറിയിച്ചു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. June 2-3 തീയതികളിൽ തുടർ ചർച്ചകൾ നടക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് അറിയിച്ചു. എന്നാൽ മേഖലയിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി സ്വന്തം ജില്ലയിലെത്തിയ VD സതീശന് എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഊഷ്മള സ്വീകരണം നൽകി. ഡൽഹിയിൽ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ തീവ്രയജ്ഞ നടപടികൾ June 30 ആരംഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അർഹരായ എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അല്ലാത്തവരെ ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പരിശീലനവും ആവശ്യമായ സാമഗ്രികളുടെ ക്രമീകരണങ്ങളും ജൂൺ 20 മുതൽ 29 വരെ നടക്കും. നിലവിൽ ഡൽഹിയിൽ 1.48 കോടിയിലധികം വോട്ടർമാരുണ്ട്. എസ് ഐ ആർ പ്രക്രിയ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക 7 ഒക്ടോബർ പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ June 21. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു.
CBI ഗഹരാ തക് ജായേഗി കിസിക്കോ ഇസ് ബാർ ബക്സാ നഹീ ജായേഗാ. രാധാകൃഷ്ണൻ കമ്മിറ്റി കോ പൂരാ ലാഗൂ കർനേ കേ ബാവജൂദ് ഭി യേ ഘട്ടന ഹുയി. CBI നേ തുരന്ത് കാർവായി കിയാ ഹൈ. CBI ഇസ്കോ തഹ തക് ജായേഗി. മേ ഓർ ഏക് വിഷയ ജോ മെയിൻ വിഷയ മേ കഹനാ താ, അഗലേ സാൽ സേ നീറ്റ് കി പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സേ ഹോഗി.
നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ക്രമക്കേടുകളിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ആളെ CBI അറസ്റ്റ് ചെയ്തു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന കെമിസ്ട്രി ലെക്ചറർ PV കുൽക്കർണിയാണ് പൂനെയിൽ പിടിയിലായത്. ചോദ്യപേപ്പറുകൾ കൈകാര്യം ചെയ്യാൻ ഇയാൾക്ക് അനുമതിയുണ്ടായിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 7 വിക്കറ്റ് വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ സൂപ്പർ ജയൻസ് 38 പന്തിൽ 90 റൺസ് നേടിയ മിച്ചൽ മാർഷിന്റെ കരുത്തിൽ 16.4 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. മാർഷ് തന്നെയാണ് മത്സരത്തിലെ താരം. എന്നാൽ വിജയത്തിന് ശേഷവും ലക്നൌ സൂപ്പർ ജയൻസിന്റെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യൻ സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ജാപ്പനീസ് സഖ്യത്തെ 21-12, 21-13 എന്ന സ്കോറിനാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. അതേസമയം PV സിന്ധു, ലക്ഷ്യസൻ എന്നിവർ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെരുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്കരമുക്ക് സ്വദേശിനി സോനയാണ് മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് റിജിൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. വനിതാ ശാക്തീകരണത്തിനായുള്ള പാർലമെന്ററി സമിതി രൂപീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാംഗം ദഗുബാട്ടി പുരന്തേശ്വരിയെ സമിതി അധ്യക്ഷയായി നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 18 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും ഉൾപ്പെടെ 28 പേരാണ് സമിതിയിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.